ശാന്തമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു. കർത്താവെ, ശ്രവിക്കണമേ, കരുണ തോന്നണമേ. ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ്. ഞങ്ങളോ എന്നേക്കുമായി നശിക്കുന്നു. സർവശക്തനായ കർത്താവെ, ഇസ്രയേലിന്റെ ദൈവമേ, ഇസ്രയേലിന്റെ മരണത്തിന് ഉഴിഞ്ഞിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ മുൻപിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തി വെക്കുകയും ചെയ്തവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും ഇപ്പോൾ സ്മരിക്കണമേ. എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. അങ്ങയുടെ മുൻപിൽ പാപം ചെയ്ത ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ പ്രവാസത്തിൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തും. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്നെയും ശാപവും ശിക്ഷയും ഏറ്റുകൊണ്ട് അങ്ങ് ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞ ഇടങ്ങളിൽ ഇതാ ഞങ്ങൾ ഇന്നും പ്രവാസികളായി കഴിയുന്നു. ഇസ്രായേലെ, ജീവന്റെ കൽപ്പനകൾ കേൾക്കുക. ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക. ഇസ്രായേലെ, നീ ശത്രുരാജ്യത്തെ അകപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്ന എന്തുകൊണ്ട്? മൃതരോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്ന എന്തുകൊണ്ട്? ജ്ഞാനത്തിന്റെ ഉറവിടം നീ പരിത്യജിച്ചു. ദൈവത്തിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്ന എങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക. ദീർഘായുസും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. അവരുടെ നികേതനം ആരാണ് കണ്ടെത്തിയത്? ആര് അവരുടെ കലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട്? ജനതകളുടെ രാജാക്കന്മാരെവിടെ? ഭൂമിയിലെ മൃഗങ്ങളെ ഭരിക്കുന്നവരെവിടെ? ആകാശത്തിലെ പക്ഷികളെ കൊണ്ട് വിനോദിക്കുന്നവരെവിടെ? എത്ര കിട്ടിയാലും മതിവരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസമർപ്പിച്ച് അത് സംഭരിച്ചു വെക്കുന്നവരെവിടെ? പണം നേടാൻ ആർത്തി പൂണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവരെവിടെ? അവർ അപ്രത്യക്ഷമായി പാതാളത്തിൽ നിബന്ധിച്ചു. അവരുടെ സ്ഥാനത്ത് മറ്റുള്ളവർ വന്നിരിക്കുന്നു. പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു. എന്നാൽ അറിവിലേക്കുള്ള മാർഗം അവർ പഠിച്ചില്ല. അവരുടെ പാതകൾ മനസ്സിലാക്കിയില്ല. അവളെ കരസ്ഥമാക്കിയുമില്ല. അവരുടെ പുത്രന്മാർ അവരുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് അകന്നുപോയി. കനാനിൽ അവളെ പറ്റി കേട്ടില്ല. തേമാനിൽ അവളെ കണ്ടിട്ടില്ല. ഭൂമിയിൽ ജ്ഞാനമന്വേഷിക്കുന്ന ഹാഗാറിന്റെ പുത്രന്മാരോ മിദ്യാനിലെയും തേമാനിലെയും വ്യാപാരികളോ ജ്ഞാനാന്വേഷികളോ കഥ ചമയ്ക്കുന്നവരോ ജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ പാതകളെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഇസ്രായേലെ, ദൈവത്തിന്റെ ആലയം എത്ര വലുതാണ്! അവിടുത്തെ ദേശം വിസ്തൃതമാണ്. അത് വിസ്തൃതവും അതിരറ്റതുമാണ്. ഉന്നതവും അപരിമേയവുമാണ്. പണ്ടുമുതലേ പ്രശസ്തരായ മല്ലന്മാരും അതികായകന്മാരും യുദ്ധവിദഗ്ധന്മാരും അവിടെ ജനിച്ചു. ദൈവം അവരെ തിരഞ്ഞെടുത്തില്ല. അറിവിന്റെ മാർഗം കാണിച്ചു കൊടുത്തുമില്ല. ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. അവരുടെ പോഷത്വം നിമിത്തം അവർ നശിച്ചു. ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നത്? സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചത് ആര്? തനി സ്വർണം കൊടുത്ത് ആരവളെ വാങ്ങും? അവളുടെ അടുത്തേക്കുള്ള മാർഗം ആർക്കും അറിവില്ല. ആ മാർഗത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നവരുമില്ല. എന്നാൽ എല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു. അവിടുന്ന് അവളെ തന്റെ അറിവ് കൊണ്ട് കണ്ടെത്തി. എന്നേക്കുമായി ഭൂമിയെ സ്ഥാപിച്ചവൻ അത് നാൽക്കാലികളെ കൊണ്ട് നിറച്ചു. അവിടുന്ന് പ്രകാശം അയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വിളിച്ചു, ഭയത്തോടുകൂടെ അത് അനുസരിച്ചു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു. ഇതാ ഞങ്ങളെന്ന് അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. അവിടുന്നാണ് നമ്മുടെ ദൈവം. അവിടുത്തോട് തുലനം ചെയ്യാനൊന്നുമില്ല. അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തന്റെ ദാസനായ യാക്കോബിന്, താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ദൈവകൽപ്പനയുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. യാക്കോബെ മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക. അവളുടെ പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് നടക്കുക. നിന്റെ മഹത്വം അന്യനോ നിന്റെ പ്രത്യേക അവകാശം വിദേശിക്കോ കൊടുക്കരുത്. ഇസ്രയേലെ, നമ്മൾ സന്തുഷ്ടരാണ്. എന്തെന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്നും നമുക്ക് അറിയാം. ഇസ്രയേലിന്റെ സ്മാരകമേ, എന്റെ ജനമേ, ധൈര്യമായിരിക്കുക. നിങ്ങളെ ജനതകൾക്ക് വിറ്റത് നശിപ്പിക്കാനായിരുന്നില്ല. ദൈവത്തെ കോപിപ്പിച്ചതിനാലാണ് നിങ്ങളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചത്. ദൈവത്തിന് പകരം പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു. നിങ്ങളെ പോറ്റിയ ജെറുസലേമിനെ നിങ്ങൾ വേദനയിലാഴ്ത്തി. ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ നിബന്ധിച്ച ക്രോധം കണ്ട് അവൾ പറഞ്ഞു, സിയോന്റെ അയൽവാസികളെ ശ്രവിക്കുവീൻ, ദൈവം എനിക്ക് വലിയ സങ്കടം വരുത്തിയിരിക്കുന്നു. നിത്യനായവനന്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ വരുത്തിയ അടിമത്തം ഞാൻ കണ്ടു. സന്തോഷത്തോടെ ഞാൻ അവരെ വളർത്തി, എന്നാൽ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ ഞാൻ അവരെ പറഞ്ഞയച്ചു. അനേകം മക്കൾ നഷ്ടപ്പെട്ട വിധവയായ എന്നെ കുറിച്ച് ആരും സന്തോഷിക്കാതിരിക്കട്ടെ. എന്റെ മക്കളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ ഏകാഗിനിയായിത്തീർന്നു. അവർ ദൈവത്തിന്റെ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചു. അവിടുത്തെ നിയമങ്ങളെ അവർ ആദരിച്ചില്ല. ദൈവകൽപ്പനയുടെ മാർഗത്തിൽ അവർ ചരിച്ചില്ല. അവിടുത്തെ നീതിയുടെ ശിക്ഷണത്തിന്റെ പാത അവർ പിൻചെന്നില്ല. സിയോന്റെ അയൽക്കാർ വന്ന എന്റെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും നിത്യനായവൻ വരുത്തിയ അടിമത്തം കാണട്ടെ. അവിടുന്ന് അവർക്കെതിരെ വിദേശത്തു നിന്ന് ഒരു ജനതയെ, നിർലജ്ജരും അന്യഭാഷ സംസാരിക്കുന്നവരും വൃദ്ധന്മാരോട് ബഹുമാനമോ ശിശുക്കളോട് കരുണയോ ഇല്ലാത്തവരുമായ ജനതയെ കൊണ്ടുവന്നു. വിധവയുടെ പ്രിയപുത്രന്മാരെ അവർ പിടിച്ചുകൊണ്ടുപോയി, പുത്രിമാരെ അപഹരിച്ച് എന്നെ ഏകാഗിനിയാക്കി. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? നിങ്ങളുടെ മേൽ ഈ നാശം വരുത്തിയവൻ തന്നെ നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കട്ടെ. എന്റെ മക്കളെ പോകുവീൻ, ഞാൻ ഏകാന്തതയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സമാധാനത്തിന്റെ അങ്കി മാറ്റി യാചനയുടെ ചാക്കൊടുത്തു. ജീവിതകാലം മുഴുവൻ ഞാൻ നിത്യനായവനോട് നിലവിളിക്കും. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവീൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവീൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു. ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ നൽകും. സിയോന്റെ അയൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവർ ഉടൻ കാണും. മഹാപ്രതാപത്തോടും നിത്യനായവന്റെ തേജസ്സോടും കൂടെ അത് നിങ്ങൾക്ക് ലഭിക്കും. എന്റെ മക്കളെ, ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന ക്രോധം ക്ഷമാപൂർവം സഹിക്കുവീൻ. നിങ്ങളുടെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ അവരുടെ നാശം നിങ്ങൾ ഉടൻ കാണും. അവരുടെ കഴുത്ത് നിങ്ങൾ ചവിട്ടിമെതിക്കും. എന്റെ പിഞ്ചോമനവൾ പരിപരുത്ത പാതയിലൂടെ സഞ്ചരിച്ചു. ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ ശത്രുക്കൾ അവരെ അപഹരിച്ചു. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവീൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവീൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ അവിടുന്ന് നിങ്ങളെ സ്മരിക്കും. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ പത്തിരട്ടി തീഷ്ണതയോട് തിരിച്ചു വന്ന് അവിടുത്തെ തേടുവീൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. ജെറുസലേമേ, ധൈര്യമായിരിക്കുക. നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. നിന്നെ പീഡിപ്പിച്ചവനും നിന്റെ വീഴ്ചയിൽ സന്തോഷിച്ചവനും ദുരിതമനുഭവിക്കും. നിന്റെ മക്കളെ അടിമകളാക്കിയ പട്ടണങ്ങൾ ദുരിതമനുഭവിക്കും. നിന്റെ പുത്രന്മാരെ വാങ്ങിയ നഗരവും നിന്റെ പതനത്തിൽ സന്തോഷിക്കുകയും നിന്റെ നാശത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്തതുപോലെ അവൾ സ്വന്തം നാശത്തിൽ ദുഃഖിക്കും. ജനത്തിന്റെ ബാഹുല്യത്തിൽ അവൾക്കുള്ള അഹങ്കാരം ഞാൻ ഇല്ലാതാക്കും. അവളുടെ ഗർവിനെ സന്താപമാക്കി തീർക്കും. നിത്യനായവനിൽ നിന്ന് അവളുടെ മേൽ വളരെ കാലത്തേക്ക് അഗ്നി ഇറങ്ങും. ദീർഘകാലത്തേക്ക് പിശാചുക്കൾ അവളിൽ വസിക്കും. ജെറുസലേമേ കിഴക്കോട്ട് നോക്കുക. ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ആനന്ദം കണ്ടാലും. ഇതാ നീ പറഞ്ഞയച്ച നിന്റെ സന്തതികൾ വരുന്നു. പരിശുദ്ധനായവന്റെ കൽപ്പനയനുസരിച്ച് കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും ശേഖരിക്കപ്പെട്ട അവർ ദൈവമഹത്വത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഇതാ വരുന്നു. ജെറുസലേം, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. നിത്യനായവന്റെ മഹത്വത്തിന്റെ കിരീടം ശിരസിൽ അണിയുക. ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിന്റെ തേജസ് വെളിപ്പെടുത്തും. നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വമെന്ന് ദൈവം എന്നേക്കുമായി നിന്നെ പേര് വിളിക്കും. ജെറുസലേം, ഉണരുക. ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക. പരിശുദ്ധനായവന്റെ കൽപ്പനയനുസരിച്ച് കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും ശേഖരിക്കപ്പെട്ട നിന്റെ മക്കളെ കാണുക. ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു. ശത്രുക്കൾ അവരെ നിന്നിൽ നിന്ന് വേർപെടുത്തി നടത്തിക്കൊണ്ടുപോയി. എന്നാൽ ദൈവം അവരെ സിംഹാസനത്തിൽ എന്ന പോലെ മഹത്വത്തിൽ സമ്മോഹിച്ച് നിന്നിലേക്ക് മടക്കി കൊണ്ടുവരും. ഉന്നതഗിരികളും ശാശ്വത ശൈലങ്ങളും ഇടിച്ചു നിരത്താനും താഴ്വരകൾ നികത്തി നിരപ്പുള്ളതാക്കാനും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഇസ്രയേൽ ദൈവത്തിന്റെ മഹത്വത്തിൽ സുരക്ഷിതരായി നടക്കും. ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് വനങ്ങളും സുഗന്ധവൃക്ഷങ്ങളും ഇസ്രായേലിന് തണലേകി. തന്നിൽ നിന്ന് വരുന്ന നീതിയും കാരുണ്യവും കൊണ്ട് ദൈവം സന്തോഷപൂർവ്വം ഇസ്രയേലിനെ തന്റെ മഹത്വത്തിന്റെ പ്രകാശത്തിൽ നയിക്കും. അവിടുത്തെ കാരുണ്യവും നീതിയും അവർക്ക് അകമ്പടി സേവിക്കും. ദൈവമേസുതനക്ക് യോഗ്യമാണെന്ന് പറയ്ക്കുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താൻ തിരുനാമത്തിൽ വന്നവനെ വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഭദ്രാർത്ഥനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവജനത്തെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മ അനുഗ്രഹിക്കുന്ന തമ്പുരാന് എല്ലാവിധ ആരാധനയും പ്രാർത്ഥനയും സമൂഹമായിട്ട് സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിരിക്കും നേതൃത്വം നൽകുകയും വളരെ സജീവമായ രീതിയിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഭദ്രാർത്ഥനകർത്ത പോലീസ തിരുവനന്തപുരം ഇന്നത്തെ ശുശ്രൂഷയിൽ കയറാൻ തക്കവണ്ണം സാധിക്കത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെയും ഇന്ന് തിരുവനന്തപുരത്തിന്റെ അഭാവത്തിലാണെങ്കിൽ തന്നെയും തിരുവനന്തപുരത്തിന് പ്രത്യേകമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. തിരുവചന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ഇന്ന് നമ്മുടെ അപേക്ഷ പ്രകാരം കടന്നു വന്നിരിക്കുന്നത് വീണ്ടും തിരുവനന്തപുരം മുദ്രാസനത്തിന്റെ മെത്രാപൂർത്തിയായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ ഗബ്രിയൽ ഗ്രിഗോറിയസ് നിലച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ഞായറാഴ്ചയും തിരുവനന്തപുരം നമുക്ക് അനുഗ്രഹീതമായ ഒരു സന്ദേശം നൽകിയത്. ഈ ആഴ്ച ഞാൻ അഭിനയ തിരുമനസിനോട് ആവശ്യപ്പെട്ടു തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാവണം എന്ന് സന്തോഷത്തോടുകൂടി അദ്ദേഹം സംബന്ധിച്ച് നമുക്ക് ഞാൻ തിരുമേനി വളരെ ഒരുപാട് തിരക്കിലാണെങ്കിൽ തന്നെയും ഈ ശുശ്രൂഷയില് കണ്ട് ഇതിന്റെ താല്പര്യവും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ എന്റെ റിക്വസ്റ്റ് അറിയിച്ചപ്പോൾ തന്നെ തിരുമേനി സമയം കണ്ടെത്തി ഇതിൽ സംബന്ധിക്കാൻ തക്കവണ്ണം സംബന്ധിച്ചു. അഭിനയ തിരുമനസിനോട് എല്ലാവിധവും നന്ദി അറിയിക്കുന്നതോടൊപ്പം വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും എല്ലാ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതരായ എല്ലാ വൈദിക സഹോദരങ്ങളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നിരന്തരമായി സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും വളരെ ശ്രേഷ്ഠമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴും സന്തോഷത്തിന്റെ നേതൃത്വത്തിൽ അരവിന്ദ് കൂടിയിരിക്കുന്ന വിശ്വാസികളെ ചേർന്ന് ഒരു ഗീതം ആലപിക്കും. തുറന്ന് തുറന്ന ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 183-ാമത്തെ ഗീതം, എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നിലി സാധുവിനെ. എല്ലാവരും നമ്മെ കൈവിട്ടാലും കൈവിടാത്ത ദൈവം തന്റെ നിത്യ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും, നമ്മെ വഴി നടത്തുമെന്നുള്ള ഉത്തമമായ വിശ്വാസം നമുക്ക് നൽകുന്നതായ ഒരു ഗീതം നമുക്ക് ചേർന്ന് പാടാം. എന്നേശുവേ നീ ആശ്രയം.
എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നിലി സാധുവിനെ. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവേ, എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവേ, എന്നെ ചാരത്തടഞ്ഞു ഏകുന്നു സ്വാമരണം നീയേനിക്ക്. ആകുല നേരത്തൻ ചാരത്തടഞ്ഞു ഏകുന്നു സ്വാന്തനം നീയേനിക്ക്. ആകയാലില്ല തെല്ലും ഭയം, പകലും രാവും നീയ ഭയം. ആകയാലില്ല തെല്ലും ഭയം, പകലും രാവും നീയ ഭയം. എന്നേശുവേ നീ ആശ്രയം, എന്നാടും മന്നിലി സാധുവിനെ. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവേ, എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവേ. വെമ്മരണം നീക്കി നിൻ സ്വന്തമാക്കി, ഹിന്ദി നീ ചെന്നീടം ക്രൂശീലതാലൻ, ബന്ധനം നീക്കി നിൻ സ്വന്തമാക്കി. എന്തൊരു ഭാഗ്യം നീത്യാബന്ധം, സന്തതം പാടും സന്തോഷമാ. എന്തൊരു ഭാഗ്യം നിത്യാഗന്ധം, സന്തതം പാടും സന്തോഷമായി. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നിലി സാധുവിനെ. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവേ, എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവേ. എന്നെ ദുവേ തുമ്പങ്ങളെ മാനസം തന്നിൽ ഇമ്മമാകരുന്നു നിൻമൊഴികൾ, തുമ്പങ്ങളേറുമൻ മാനസം തന്നിൽ ഇമ്മം പകരുന്നു നിൻമൊഴികൾ. എൻപാനം നിന്നിലാനന്ദിക്കും, നിന്മാറിൽ ചാരി ആശ്വസിക്കും. എന്മാനം നിന്നിലാനന്ദിക്കും, നിന്നാറിൽ ചാരി ആശ്വസിക്കും എന്നെ ചുവേ നീ ആശ്രയം എന്നാളും മണ്ണിലി സാധുവിന് എല്ലാരും പാടിത്താലും എന്നെ കരുതുന്ന കർത്താവുനി എന്നേക്കും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവുനി എന്നെ തുവേ എന്തു നീ വന്നിടും എന്നാത്മദാഥ വന്നല്ല എന്നോ നീ വന്നിടും എന്നാത്മനാഥ വന്നല്ല എന്നാവി തീരില്ല ഒന്നേ എന്നാവിന്നെ കാണാൻ ആമിൻ കർത്താവി വന്നിടണേ ഒന്നേ എന്നാവിന്നെ കാണാൻ ആമിൻ കർത്താവി വന്നിടണേ എന്നെ ചുവേ നീ ആശ്രയം എന്നാടും മുന്നിലി സാധുവിന് എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവേ എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവേ എന്നെ ചുമേ
നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരങ്ങൾ സ്തുതിയും ദൈവമായ കർത്താവിന്റെ നാമത്തിന് വാഴ്ത്തപ്പെട്ടവനാകുന്നു ദൂരങ്ങളിൽ സ്തുതിയും ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നിങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സുഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യണമെക്കുന്ന രാജാവേ നിനക്ക് സ്തുതി ബാറഞ്ഞോ സ്വർഗസ്വരായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ സ്വസ്ഥമനുസരിച്ച് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നുണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഉള്ളതാകുന്നു ആമീൻ കൃപ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ വയസ്സ് ഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു കൃപാന്തിക പറയാമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്മിലോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ
ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടതകളും കുരിശുമരണവും സഹിച്ച അത്യുന്നതനായ കർത്താവേ ഞങ്ങളുടെ അപേക്ഷകളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ യാചനകളെ നൽകണമേ നിന്റെ മഹത്വങ്ങളുടെ പ്രകാശത്താൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ജീവൻ നൽകുന്ന അതിന്റെ കൽപ്പനകളെ ആചരിക്കുന്നതിന് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിന് ഞങ്ങളുടെ കൈകളെ ആയുധം ധരിപ്പിക്കണമേ. നിന്റെ കൽപ്പനകളുടെ വഴിയിലേക്ക് ഞങ്ങളുടെ നടപ്പുകളെ ശരിപ്പെടുത്തണമേ. നിന്നെയുള്ള ഓർമ്മയിൽ ഞങ്ങളുടെ വിചാരങ്ങളെ കാത്തുകൊള്ളണമേ. സ്തുതിപ്പുകളുടെയും സത്യത്തിന്റെയും വചനങ്ങളാൽ ഞങ്ങളുടെ ചുണ്ടുകളെയും നാവുകളെയും നീ ശുദ്ധീകരിക്കണമേ. സകലവിധ പാപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. സർവനീതിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകുകളാൽ ഞങ്ങളെ മറക്കേണ്ടമേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ആത്മാക്കളുടെ രക്ഷിതാവുമായ മെസ്സിയ, ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും നിന്നെയും നിന്റെ വിശുദ്ധ റൂഹായെയും ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്നിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ.
പ്രിയ ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ദിനങ്ങള് നമ്മളെ സന്ദേശത്തോളം വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളായിട്ട് നമ്മൾ കരുതുകയാണ്. വളഞ്ചിലയുടെ പ്രശ്നങ്ങളിൽ പരിശുദ്ധനായിരിക്കുന്ന പരിശുദ്ധ പരിവിട തിരുവേനയുടെ ഓർമ്മ 1-2 നവംബർ 1-2 തീയതികളിൽ സഭ മുഴുവൻ ഏറ്റവും പ്രാധാന്യത്തോടും ഭക്തിയോടും കൂടെ ആദരിക്കുന്ന ഓർക്കുന്ന ദിവസങ്ങളാണ്. തീർച്ചയായിട്ടും സഭയ്ക്ക് മുഴുവൻ ഒരു ശ്രേഷ്ഠമായ ചൈതന്യം പകരുന്ന ദിനങ്ങളാണ് പരിവിട തിരുവേനയുടെ ഓർമ്മയോട് അനുബന്ധിച്ച ദിനങ്ങൾ. പ്രത്യേകിച്ച് പരിവട തിരുവേനയുടെ നാമത്തെ സ്ഥാപിതമായിരിക്കുന്ന എല്ലാ പള്ളികളിലും ഏറ്റവും ഭക്തിയോടുകൂടി സ്ഥാപിതമായ പള്ളി മാത്രമല്ല മറ്റു പള്ളികളിൽ പോലും സഭയിലെ എല്ലാ പള്ളികളിലും വളരെ ഭക്തിയോടുകൂടി മഹാപരിസരത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ പിതാവിന്റെ മധ്യസ്ഥതയും ദൈവത്തിന്റെ കാവലും പ്രാർത്ഥനയും ഒക്കെ സഭയ്ക്ക് മുഴുവൻ വലിയ ഒരു ആത്മീയ ഊർജമായി അനുസ്യൂതം അത് വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ആശാവഹമായ ഒരു സന്തോഷകരമായ കാര്യമാണ്. ഈ ദിനങ്ങളിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പത്രപോലത്തെ തിരുമനസ്സുകൊണ്ട് ആർപ്പിക്കുകയുണ്ടായി. ഈ ദിനങ്ങളിലൊക്കെയും നമ്മുടെയൊക്കെ പള്ളികളിൽ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മ ശ്രദ്ധേയമായി നിർവഹിക്കുകയും ആ ശ്രേഷ്ഠ പിതാവിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് ഒരു ആത്മീയ ഉത്തേജനം ആത്മീയ ജീവിതത്തിൽ ലഭ്യമാകും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നാലും ആ ഒരുക്കം നമ്മളെയൊക്കെ ഒരു ആത്മീയ തീവ്രതയിലേക്ക് നയിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ തിരുവചന സ്പുരൂഷ നിർത്താൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഗബ്രിയേൽ തിരുവോരേശ്വര തിരുവനസുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ചയും തിരുവനസ് തന്നെയായിരുന്നു. വീണ്ടും എല്ലാവരുടെയും പേരിൽ തിരുവേനയെ സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് ഗായക സംഘം ചേർന്ന് ഒരു ഗാനം ആലപിക്കും. അതേ തുടർന്ന് തിരുവനസുകൊണ്ട് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിൽ 155 ഗീതം. നിൻ ഗാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ ദിനംതോറും ദൈവം നൽകുന്ന നന്മകളെയും ദാനങ്ങളെയും തിരിച്ചറിയുവാനും നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മുഖാന്തരമാവട്ടെ. പലപ്പോഴും തിന്മയുടെ സ്വാധീനത്തിൽ നാം പെട്ടുപോകുമ്പോഴും സ്നേഹവാനായ ദൈവം തന്റെ സ്നേഹം കൊണ്ട് വീണ്ടും നമ്മെ ചേർത്തു നിർത്തുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. നിൻദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
നിൻദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എന്നെ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എന്നെ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ നീ ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, യേശുവേ
ായിട്ട് ചെയ്യുന്ന തിരുവിളപ്പനെ നമ്മുടെ സ്നേഹ ആദരവോടുകൂടി ഈ സമയത്ത് സാധാരണ ആശംസിക്കുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹീതരെ, സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തുന്ന ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സന്ദർഭം നമുക്ക് പുറപ്പാട് പുസ്തകം 19:10-11 വാക്യങ്ങളെ പ്രധാനമായും ആശ്രയിച്ചുകൊണ്ട് 1, 2, 3 ചിന്തകൾ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് സമയം വേർതിരിക്കാം. പുറപ്പാട് പുസ്തകം 19:10-11 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രമലക്കി 3 ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3ാം ദിവസം യഹോവ സകലവും ജനവും കാണുക സീനായ് പർവ്വതത്തിൽ ഇറങ്ങും. അതിനു മുമ്പ് പുറപ്പാട് പുസ്തകം 19 അധ്യായം 3 വാക്യത്തിൽ മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു എന്നും കാണുന്നുണ്ട്. ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്ന മോശ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമെങ്കിൽ ദൈവം സീനായ് പർവ്വതത്തിൽ ഇറങ്ങി വരും. ഒന്നാമത് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവസന്നിധിയിലേക്ക് നാം കയറി ചെല്ലണം എന്നാണ്. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഇത്തരം ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. കയറി ചെല്ലുക, എവിടെ നിന്ന് കയറി ചെല്ലണം? താഴ്വാരത്തു നിന്ന് കയറി ചെല്ലണം. സാധാരണ ജീവിത വ്യാപാര മേഖലകളിൽ നിന്ന്, ചുറ്റുവട്ടങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് വേറിട്ട് കയറി ചെല്ലണം. ദൈവസാന്നിധ്യത്തിലേക്കുള്ള നമ്മളുടെ നീക്കം ഒരു ക്ലൈംബിംഗ് അപ്പാണ്, അല്ല അസെൻഡ് ആണ്, ഒരു കയറി പോകുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ മനസ്സുകൾ ഇന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർന്നിട്ടുണ്ടോ അതോ താഴ്വാരത്ത് തന്നെയാണോ? ഒത്തിരി പ്രാരബ്ധങ്ങളുണ്ട്, ഒത്തിരി പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്. അതിനിടയ്ക്ക് സന്തോഷവും സമാധാനവും നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ സമ്മിശ്രമായിരിക്കുന്ന താഴ്വാരത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഒരു സന്ദർഭവും ഒരു സ്ഥലവും ദൈവതിരുസന്നിധിയിൽ വേർതിരിച്ച് കയറി ചെല്ലുന്നത് ദൈവാനുഭവത്തിന്റെ സന്ദർഭമായി നമുക്ക് രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്ന നിമിഷങ്ങളാണ്. അപ്പോ ഒന്നാമതായി നമ്മൾ കയറി ചെല്ലണം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പലവരു നാം കാണുന്ന ഒരു പ്രത്യേക കാര്യമാണല്ലോ, പുറപ്പാട് ലൂക്കോസിന്റെ സുവിശേഷം 9 28-29 വാക്യങ്ങളിൽ നാം പ്രത്യേകമായി കാണുന്നുണ്ട്. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 കഴിഞ്ഞപ്പോൾ അവൻ, അതായത് യേശു ക്രിസ്തു, പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. പുറപ്പാട് പുസ്തകത്തിൽ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ഈ സന്ദർഭം ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിന്റെ യാത്ര പലസ്തീനിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വടക്കേ പ്രവിശ്യയായ ഗലീലയിൽ നിന്ന് തെക്കേ അറ്റത്തെ പ്രവിശ്യയായ യഹൂദിയയിലേക്കുള്ള യാത്രയായിരുന്നു. ഇതൊരു തീർത്ഥയാത്രയാണ്. യേശുക്രിസ്തുവിനെ അനുഗമിച്ച പന്തിരുവരും, അവൻ സൗഖ്യം നൽകിയ സ്ത്രീകളും, മദ്ദലക്കാരി മറിയയും, കൂസയുടെ ഭാര്യ യോഹന്നയും, സൂസന്നയും വസ്തുവകകൾ കൊണ്ട് അവരെ ശുശ്രൂഷിച്ചു പോകുന്ന സ്ത്രീകളും, ഇങ്ങനെ ഒരു സംഘം സ്ത്രീ പുരുഷന്മാരടങ്ങുന്ന ഒരു തീർത്ഥാടക സംഘം എന്ന് നമുക്ക് അതിന് പേര് കൊടുക്കാം. അവർ വടക്കേ പ്രവിശ്യയായ ഗലീലയിൽ നിന്ന് തെക്കേ പ്രവിശ്യയായ യഹൂദിയയിലേക്ക് പോവുകയാണ്. തെക്കേ അറ്റത്തെ പ്രവിശ്യയായ യഹൂദിയുടെ സിയോൻ പർവ്വതത്തിന്റെ നെറുകയിലാണ് യെരുശലേം. ആ യെരുശലേമിനെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് യേശുക്രിസ്തു നടത്തുന്നത്. ആ ഇസ്രായേൽ മധ്യേ ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം വായിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമാണല്ലോ. ഇതൊരു തീർത്ഥാടനമാണ്. അവിടെയും ഈ തീർത്ഥാടക സംഘം യാത്ര ചെയ്യുമ്പോൾ താഴ്വാരത്തിലൂടെയാണ് അവരുടെ യാത്ര. എന്നാൽ വൈകുന്നേരമാവുമ്പോൾ മല കയറി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്ന, കയറി ചെല്ലുന്ന യേശുവിനെയും ശിഷ്യന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് സമാന്തരമായ ഒരു വേദഭാഗമാണ്, ആ പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗം. പുറപ്പാട് പുസ്തകം 19:3 നമ്മൾ വായിച്ചത്, മോശ പർവ്വതത്തിലേക്ക് കയറി ചെന്നു. മോശയോട് യഹോവയായ ദൈവം കൽപ്പിക്കുന്നു, നീ താഴെ ഇറങ്ങിച്ചെന്ന് ദൈവജനത്തെ ഒരുക്കി മലയുടെ അടുത്തേക്ക് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയത്തക്ക വിധം അവരെ ഒരുക്കിക്കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നതായി നാം വായിക്കുന്നുണ്ടല്ലോ. നമ്മളുടെ ജീവിതത്തിന്റെ സാധാരണ അനുഭവങ്ങളിൽ നിന്ന്, സാധാരണ വ്യാപാരങ്ങളിൽ നിന്ന് നമ്മൾ വേറിട്ട് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ ദൈവത്തെ അഭിമുഖമായി, ദൈവത്തെ നേരിട്ട് നമുക്ക് കാണുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരും. വെളിപാട് പുസ്തകം 4:1 നാം വായിച്ചു കേൾക്കുന്നു, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഇവിടെ കയറി വരിക, പത്മോസ്ദ്വീപിൽ ഏകനായി പ്രവാസിയായി പുറന്തള്ളപ്പെട്ടതിനായി കഴിഞ്ഞിരുന്ന യോഹന്നാന് പരിശുദ്ധാത്മാവ് അവനെ തട്ടിവിളിച്ച് സ്വർഗത്തിൽ നിന്ന് അവന് ഒരു ശബ്ദം കേൾപ്പിക്കുകയാണ്, കയറി വരിക, വിഷമിക്കണ്ട, നിനക്കൊരുപാട് പ്രയാസങ്ങളും ഏകനായിരിക്കുന്നതിലുള്ള നിരാശയും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, കമാപ്പ്, സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംഭവിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിന്റെ ജീവിതത്തിൽ നീ അതിന്റെ പൂർണതയിൽ അനുഭവിക്കാനിരിക്കുന്നതുമായ സംഗതിയാണ് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ രാവിന്റെ പുത്രൻ തമ്പുരാന്റെ സാന്നിധ്യം, ഇതാ സിംഹാസനത്തിന്റെ മധ്യേ അറക്കപ്പെട്ട കുഞ്ഞാട്, ഒരു കുഞ്ഞാട് അറക്കപ്പെട്ട പോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് വെളിപാട് പുസ്തകം 5:6 നാം വായിക്കുന്നുണ്ടല്ലോ. ഇത് കയറി ചെല്ലുന്ന അനുഭവം. അങ്ങനെ കയറി ചെല്ലുന്ന അനുഭവത്തിന് പ്രതിസ്പന്ദനമായാണ് ദൈവത്തിന്റെ ഇടപെടൽ. വെളിപാട് പുസ്തകം തന്നെ 21:2-3 പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്ന അനുഭവത്തിൽ നമ്മളാകുമ്പോൾ ദൈവം നമ്മളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം മോശയിലൂടെ നമ്മളെ തിരിയപ്പെടുത്തുകയാണ്. മോശ പർവ്വതത്തിൽ നിന്ന് ജലത്തിന്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ശുദ്ധീകരിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് സീനായി പർവ്വതത്തിലേക്ക് ഇറങ്ങി വരുന്നത് അവർ കാണുകയാണ്. മോശ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്നു. ഇസ്രായേൽ ജനത്തെ താഴ്വാരത്തിലേക്ക് വീണ്ടും ഇറങ്ങി വന്ന് ഒരുക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്ന, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവദമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് സീനായ പർവ്വതത്തിൽ ഇറങ്ങി അവരോട് ഇടപെടുന്നു. ഇത് തന്നെയാണ് വെളിപാട് പുസ്തകത്തിൽ 4-ാം അധ്യായം മുതലുള്ള വാക്യം ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഉദ്ധരിച്ചത് 4-ാം അധ്യായം 1-ാം വാക്യവും വെളിപാട് പുസ്തകം 21-ാം അധ്യായം 2-ഉം 3-ഉം വാക്യങ്ങളാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ഭാഗം. നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഇങ്ങനെ വേറിട്ട് കയറി ചെല്ലുന്ന നിമിഷങ്ങൾ, രാവിലെയും വൈകുന്നേരവും നമ്മളുടെ സാധാരണ വ്യാപാര വ്യവഹാര തലത്തിൽ നിന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുക, അപ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുന്ന സന്ദർഭം അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത് നമ്മുടെ ശ്രദ്ധയിലുണ്ടല്ലോ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, ദൈവത്തോടെ അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഇങ്ങനെ ദൈവത്തോടെ അടുത്തു ചെന്ന് ദൈവം പ്രതിസ്പന്ദിച്ച് തന്റെ ഭക്തന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന അങ്ങനെ ഒരു ഒരു സമാഗമന സന്ദർഭം. അതുകൊണ്ടാണ് ആദ്യത്തെ ചലിക്കുന്ന ആരാധനാലയത്തിന് സമാഗമന കൂടാരം എന്ന് പേര് വിളിക്കുന്നതിന് ഇടയായി തീർന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ഇത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, സമാഗമന കൂടാരം എന്ന പേരിട്ടു എന്ന്. സമാഗമന കൂടാരം എന്ന് പറയുന്നത് ദൈവം മനുഷ്യമക്കളെ കണ്ടുമുട്ടുന്ന ഇടമാണ്. ദൈവമക്കൾ കയറി ചെന്ന് ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണ്. ദൈവം ദൈവമക്കളും ഇടപെടുന്ന പ്രതലമാണ്, ഇടമാണ് സമാഗമന കൂടാരം. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നു 122-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദൈവതിരുസന്നിധിയിലേക്ക് നമുക്ക് കയറി ചെല്ലുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ വേദഭാഗത്തെ ആസ്വദിച്ചുകൊണ്ട് രണ്ടാമത് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവവും മനുഷ്യനും തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുന്നതിനുള്ള ഒരു സ്ഥലവും കാലവും നമ്മൾ വേർതിരിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു സ്ഥലവും ഒരു കാലവും വേണം. നമ്മൾ പറയും, ദൈവം എന്റെ ഉള്ളിലുണ്ട്, ഞാൻ എന്തിനാ പള്ളിയിൽ പോകുന്നത്? ദൈവം എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്, പിന്നെന്തിനാണ് ഞാൻ അതിന് പ്രത്യേകം സമയം കണ്ടെത്തുന്നത്? ഈയിടെ ഞാൻ ഒരു സ്നേഹിതനോട് ചോദിച്ചു, ഒരു യുവാവിനോട്, വൈകുന്നേരം തീർച്ചയായും അല്പസമയം പ്രാർത്ഥനയ്ക്കായി നിഷ്ഠയോടുകൂടെ വേർതിരിക്കണം, ദൈവവചന വായനയ്ക്കായി വേർതിരിക്കണം. ഉടനെ ആ സ്നേഹിതൻ എന്നോട് ഉത്തരമായി പറയുകയാണ്, ഐ ഓൾവേസ് ടോക്ക് ടു മൈ ഗോഡ്, ഞാൻ എന്റെ ദൈവത്തോടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു ശരിയായ ഒരു സാധാരണക്കാരനായ ഒരാളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികരണം അത് ആത്മനിഷ്ഠയോടെ ആത്മപരിശോധനയോടെ ശരിക്കും സത്യമായ ഒരു പ്രസ്താവനയായി കാണുക പ്രയാസമാണ്. അത് ശരിയുമല്ല. നമ്മൾ ഒരു സ്ഥലവും ഒരു കാലവും ഒരു സമയവും സ്ഥലവും സമയവും വേർതിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഭവനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അമേരിക്കയിൽ ആദ്യം ഒരു അപ്പാർട്ട്മെന്റിൽ ജീവിതമാരംഭിച്ച് ദൈവം പിന്നീട് സാഹചര്യങ്ങൾ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചമാകുമ്പോൾ ഒരു പുതിയ വീട് നിർമ്മിക്കുന്നു. പുതിയ വീട് നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ കുടുംബം ഒന്നായി ദൈവതിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് ആവശ്യമായ ഒരു പ്രാർത്ഥനയുടെ ഒരു കൂട്ടായി വരുന്ന കൂട്ടായ്മയുടെ ഒരു ഇടം നമ്മൾ പ്രത്യേകമായി വേർതിരിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കൽ ചോദിച്ചു ഒരു കുടുംബം വീട് പണിയുന്ന ഒരു സ്നേഹിതനോടെ, ഞങ്ങൾ വീടിന്റെ ഒരു ഡിസൈനിങ് നടത്തുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒന്ന് മുൻകാണുന്നുണ്ടോ? ഒരു ഹൈന്ദവ ഭവനത്തിൽ ഒരു പൂജാമുറി ഉണ്ടാവും, പക്ഷെ ഒരു ക്രൈസ്തവ ഭവനം പണിയുന്ന സന്ദർഭത്തിൽ കുടുംബാരാധനയ്ക്കായി കൂടി വരുന്നതിന് ഒരിടം, ഒരു കുരിശു വെച്ച് ഇടവും വലവും രണ്ട് തിരികൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ ഉള്ള ഒരിടം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ഐക്കൺ ചിത്രം, ദൈവമാതാവിന്റെ ഒരു ചിത്രം, നമ്മൾ മധ്യസ്ഥത യാചിക്കുന്ന പരിശുദ്ധന്റെ ചിത്രം, അങ്ങനെ ഒരു ഇടം. അതിന് താഴെ വേദപുസ്തകം, കീർത്തന ഗാനങ്ങളുള്ള പുസ്തകം, അതുപോലെ തന്നെ കുടുംബ ആരാധനയ്ക്കുള്ള പുസ്തകം, വിശുദ്ധ കുർബാനക്രമം വയ്ക്കുന്നതിനുള്ള കുർബാനക്രമം, ഇവയൊക്കെ വയ്ക്കുന്നതിന് നമ്മൾ പ്രയാസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ, പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ, ഒരു കുഞ്ഞു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി പോകുന്ന സന്ദർഭം ചെന്ന് ആ സാന്നിധ്യത്തിലിരുന്ന് ഒന്ന് തിരിതെളിച്ച് വേദപുസ്തകം തുറന്ന് ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ച് മനസ്സിന്റെ സമാധാനം വീണ്ടെടുക്കുന്നതിന്, ദൈവസമാധാനം ദൈവത്തിന്റെ കൃപ ചോദിച്ചു വാങ്ങുന്നതിന് ഒരിടം, അങ്ങനെ ഒരു ഇടം നമുക്കുണ്ടാവും. അതിനായി വേർതിരിക്കുന്ന ഒരു സ്ഥലവും ഒരു സമയവും തീർച്ചയായി നമ്മളുടെ ദൈനംദിന ക്രമീകരണത്തിൽ, നമ്മളുടെ ഒരു ഭവനത്തിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ ഉള്ള ക്രമീകരണം, തീർച്ചയായും അത് ഒരു വലിയ വ്യത്യാസമുണ്ടാക്കും എന്നതിന് സംശയമൊന്നുമില്ല. അത് സൂചിപ്പിക്കുന്നത് ഒരു വലിയ സാധ്യതയാണ്. ഒരു ദൂതം നൽകുന്നുണ്ട്. മാതാപിതാക്കന്മാർ, മുതിർന്നവർ അങ്ങനെ ഒരു വീട് പണിയുമ്പോൾ നമ്മളുടെ ഇളം തലമുറയിലുള്ളവർ കാണുകയാണ്, എന്റെ അപ്പനും അമ്മയും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവവചനം വായിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അവർ നോമ്പ് നോക്കുന്നു, ഉപവസിക്കുന്നു, ദേവാലയത്തിലേക്ക് ഒരുമിച്ചെന്ന് വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇളം തലമുറയ്ക്ക് നൽകുന്ന ഒരു ഒരു മാതൃകയാണ്. അവർക്ക് അനുകരിക്കുവാൻ കഴിയുന്ന ഒരു വലിയ വലിയ മാതൃകയാണ്. ഇത് നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ നിന്നാണല്ലോ നാം വായിച്ചത്. ഇസ്രായേൽ ജനത്തോട് പറയുവാനായി മോശയോടെ യഹോവയായ ദൈവം കൽപ്പിക്കുന്നു, നീ താഴെ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിക്കണം. എബ്രായ ലേഖനം 12 അധ്യായത്തിൽ നാം വായിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് പർവ്വത പ്രസംഗത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. ശുദ്ധീകരണവും ആവശ്യമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ശുദ്ധീകരണം കൂടാതെ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. ഇന്ന് ആമുഖ വാക്കുകളിലൂടെ നാം കേട്ടതുപോലെ പരിശുദ്ധനായ പരുമല പുണ്യവാളല്ലേ, പരിശുദ്ധനായ പരുമല മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സിന് ഓർമ്മ നമ്മൾ കഴിക്കുന്നതിന് വേണ്ടി അടുത്ത 1-ഉം 2-ഉം തീയതികളിൽ അതിനോട് ചേർന്നു വരുന്ന തീയതികളിൽ ലോകത്തെമ്പാടുമുള്ള ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ഒരുങ്ങുന്ന സന്ദർഭം കൂടെയാണല്ലോ ഇത്. ആ സന്ദർഭത്തിൽ തീർച്ചയായും ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് നമുക്ക് സ്വയം ഒരുങ്ങേണ്ടത് ആവശ്യമുണ്ട്. നമ്മളുടെ ദേവാലയം, ഞാൻ ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ, 1, നമ്മൾ കയറി ചെല്ലണം. ആധ്യാത്മികമായ ജീവിതം ഒരു തീർത്ഥാടനം പോലെയാ. മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് നയിച്ച് കനാനിന്റെ പുതിയ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊരു തീർത്ഥാടനമാണ്. യേശുക്രിസ്തു ഗലീലായിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുമ്പോൾ ആ യെരുശലേമിന്റെ നെറുകയിൽ ഗോകുൽസായിൽ നാട്ടപ്പെടുമ്പോൾ അതിനുശേഷം അവിടെ പുനരുദ്ധാനം ചെയ്യുമ്പോൾ പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിങ്കിലേക്ക്, ക്രൂശകനായ യേശുക്രിസ്തുവിങ്കിലേക്കുള്ള ഒരു തീർത്ഥാടനമായിരുന്നു അത്. ഈ തീർത്ഥാടനത്തിൽ ഒരു കയറ്റം അടങ്ങിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു കയറ്റമാണ്. യെരുശലേം നഗരം സിയോൻ കുന്നിലാണ്. സിയോൻ കുന്നിൽ പോകുന്നതിന് സാധാരണ കയറി ചെല്ലുക എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്ത് മോശ സീനായ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ഒരു കയറ്റമാണ്. അങ്ങനെ ഒരു കയറ്റമാണെന്നുള്ളതുകൊണ്ട് 2, ഈ കയറ്റത്തിന് ഒരു സ്ഥലവും ഒരു കാലവും നമ്മൾ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കണം. 3, ഈ കയറ്റവും ഈ വേർതിരിച്ച സ്ഥലകാലങ്ങൾ വേർതിരിക്കുന്നതും ഫലവത്താകുന്നത് നമ്മളുടെ ശുദ്ധീകരണത്തിലൂടെയാണ്. ഇത് നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഒരു പായ് എടുത്ത് തറയിൽ ഇരിക്കുന്നു. എന്തിനാണത്? ഒരു വീടിന്റെ ഒരു അന്തരീക്ഷം. അപ്പൊ ഒരു പായെടുത്തിടുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക പ്രതലം, നമ്മൾ ഒരു ഇടം നമ്മൾ അതിനു വേണ്ടി ഒരുക്കുകയാണ് എന്നാണ്. മോശയുടെ അനുഭവം നമുക്കറിയാമല്ലോ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ യഹോവയുടെ പർവ്വതമായ ഹോരേബ് വരെ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ ചെന്നു. അതിനുശേഷം മോശ കത്തുന്ന ഉൾപ്പടർപ്പ് കാണുക. അപ്പോൾ കേൾക്കുന്നത് എന്താ? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിലെ ചെരുപ്പ് ഊരിക്കളയണം. ഒരു പായ് ഇടുന്ന സന്ദർഭത്തിൽ അതൊരു ചെറിയ ഒരു കാര്യമാണ്, പക്ഷെ അതൊരു കർമ്മമാണ്. ഒരു ആചാര്യൻ വീട്ടിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഓടിച്ചെന്ന് ഒരു പായ എടുത്ത് നമ്മൾ ഇടും. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് കുടുംബാംഗങ്ങൾ പറയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു പായ എടുത്തിരിക്കുക. എന്താ അത് സൂചിപ്പിക്കുന്നത്? ഒരു സ്ഥലം നമ്മൾ വേർതിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്കുന്ന. ഇതൊരു കയറ്റമാണ്. സാധാരണ ജീവിതത്തിൽ നിന്ന് നമ്മളൊരു വിശേഷാൽ സന്ദർഭത്തിലേക്ക്, പ്രാർത്ഥനയുടെ ദൈവസംസർഗത്തിന്റെ ഒരവസരത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. ഒരു സ്ഥലവും ഒരു കാലവും നമ്മൾ വേർതിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശ്രദ്ധിക്കൂ, നമ്മുടെ ദേവാലയത്തിന്റെ നിർമ്മിതിയിൽ നമ്മളെപ്പോഴും കഴിയുമെങ്കിൽ ഒരു ഉയർന്ന സ്ഥലം. എന്നാൽ അമേരിക്കൻ സാഹചര്യത്തിൽ അത് പലപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കും, അതിന് താഴെ നിന്ന് പല പടികൾ കയറിയാണ് ചെല്ലുന്നത്. ആ പടികൾ കയറി ദേവാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് നമസ്കാര സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുമുണ്ടൊരു പടി. ആ പടി കഴിഞ്ഞ് വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊച്ചു കൊച്ച് മൂന്നോ അഞ്ചോ ഏഴോ പടികൾ കയറിയാണ് ബലിസ്ഥലത്തേക്ക് മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നത്. മദ്ബഹായിൽ നിന്ന് ത്രോണോസിലേക്ക് ആചാര്യൻ ചെന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ആ ത്രോണോസിന്റെ മുൻഭാഗം മറ്റൊരു പടിയുണ്ട്. ഇത് പ്രതീകാത്മകമായ ഒരു കയറ്റത്തിന്റെ ഒരു ദൈവശാസ്ത്രം, ഒരു ഒരുക്കത്തിന്റെ ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു മല കയറുന്നതിന്റെ പ്രതീകം. യേശു ക്രിസ്തു മലയിലേക്ക് കയറി ചെന്ന് പ്രാർത്ഥിച്ചു. മോശ സീനായി പർവ്വതത്തിലേക്ക് കയറി പ്രാർത്ഥിച്ചു. സീനായി മലയെ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് എന്ന് വിളിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 19:8 ഒന്ന് രാജാക്കന്മാർ 19:8 ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ്, ദൈവം ഇറങ്ങി വന്ന പർവ്വതമായ സിയോൻ, പർവ്വതമായ സീനായി, സീനായി പർവ്വതം. ഏലിയാവ് ഓടിപ്പോയ, ദൈവം ആവശ്യപ്പെട്ടിട്ട് ഓടിപ്പോകുന്ന, അങ്ങനെ ചെല്ലുന്ന പർവ്വതം ഹോരേബ് പർവ്വതം, സീനായാണത്. ആ ഹോരേബ് പർവ്വതം ദൈവത്തിന്റെ പർവ്വതം എന്ന് പേര് വിളിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ ആലയം എന്ന് പേര് വിളിക്കപ്പെടുകയാണ്. ദൈവാലയം, ദൈവസാന്നിധ്യം. ആ ദൈവസാന്നിധ്യത്തിലേക്കുള്ളത് എപ്പോഴും ഒരു കയറ്റമാണ്. അതിനുവേണ്ടി നമ്മൾ സമയവും കാലവും വേർതിരിക്കുകയാണ്, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധനായ പരമല പുണ്യവാളന്റെ തിരുനാളിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ദേവാലയത്തിലേക്ക് കയറി ചെല്ലുന്നതിന് സ്വയം ഒരുങ്ങാം. ആ ഒരുക്കത്തിന്റെ ഭാഗമായി നമ്മളുടെ ഭവനങ്ങളിൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ വേദവായനയും പ്രാർത്ഥനയും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കവും വിശുദ്ധീകരണവും നമുക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കാം. അതിനാവശ്യമായ സാഹചര്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഈ വചനങ്ങൾ കേൾക്കുന്നതിന്, ഒന്നിച്ച് ഇരുന്ന ഈ സമയം ധ്യാനിക്കുന്നതിന്, സമയം വേർതിരിച്ച ദൈവമക്കളെ എല്ലാവരെയും ദൈവം വലതുകരം നീട്ടി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ പ്രസംഗിക്കുന്നു.
വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത, ഒരു ധ്യാനം അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് നമുക്ക് പകർന്നു വേണ്ടിയെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് മഹാപരിശുദ്ധനായ പരമല തിരുമേനിയുടെ മധ്യസ്ഥന അഭയം പ്രാപിച്ചുകൊണ്ട് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ആ പരിശുദ്ധ പിതാവ് ദൈവസന്നിധിയിലേക്ക് പ്രയാണം ചെയ്ത ശ്രേഷ്ഠമായ മാർഗങ്ങളുടെ വിവിധ തലങ്ങളെ അനുഗ്രഹിതമായ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ടത്, വളരെ ശാന്തമായ സ്ഥലത്തത്, എന്നാൽ ആഴമായ തലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് സന്തോഷമുള്ള വളരെ ശ്രേഷ്ഠമായിട്ട് ഞാൻ നന്ദി കൂടെ ഓർക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്നതിന്റെ ആവശ്യം ദൈവത്തിന് മനസ്സുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു, ജനങ്ങള് ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആഹ്വാനം നൽകപ്പെടുമ്പോൾ ആ ശുദ്ധീകരണ പ്രക്രിയയുടെ മധ്യത്തിലാണ് ദൈവം, ഉയരങ്ങളിലിരിക്കുന്ന ദൈവം താഴേക്ക് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അനുഭവത്തെ ദൃഷ്ടാന്തീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ ഒരു പ്രത്യേക സ്പേസ് ഒരുക്കി നമ്മുടെ ഭവനങ്ങളിൽ ദൈവം ഇറങ്ങി വരത്തക്കവണ്ണം ഒരു സാധ്യത ഉളവാക്കണ പ്രാർത്ഥനയിൽ കൂടി, ഉപവാസത്തിൽ കൂടിയും കൂട്ടായ പ്രാർത്ഥനയിൽ കൂടിയും അതിനൊക്കെ ഒരു ക്രമീകരണം ഭവനങ്ങളിൽ രൂപപ്പെടുത്തിയെടുക്കണം എന്നും ജീവിതത്തിൽ മനസ്സുകൊണ്ട് നമ്മളെ ആഹ്വാനം ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ഒരു സമഗ്രമായ വ്യതിയാനത്തിന് ഉതകുന്ന വിധത്തിലുള്ള ആത്മീയ ഫലം കായ്ക്കത്തക്കവണ്ണം സാധ്യതയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതായിരുന്നു അദ്ദേഹം തിരുമനസിന്റെ ഈ ശ്രേഷ്ഠമായ ധ്യാനം എന്നുള്ളത് വളരെ സന്തോഷത്തോടും ആത്മാർത്ഥമോടുകൂടി ഞാൻ പറയുവാൻ തക്കവാൻ ആഗ്രഹിക്കുകയാണ്. തിരുമനസിന് എല്ലാവിധമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. എപ്പോഴും തിരുമേനി ഈ രാജ്യത്ത് കടന്നു വരുമ്പോഴത്തേക്കും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉത്തേജനം പകർത്തക്കവണമുള്ള നല്ല ചിന്തകളെ പകർന്നു തരണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് ഗായക സംഘം ചേർന്ന് ഒരു ഗാനം ആലപിക്കുന്നതും അതേ തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമാണ്. അതെങ്കിലും രോഗികളുടെ പേരുകളുണ്ടെങ്കിൽ ഭരണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷത്തിൽ അതൊന്ന് അറിയിക്കണമെന്നുള്ള കാര്യവും അദ്ദേഹം തോന്നി സമയത്ത് ഓർപ്പിക്കുന്നു.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായി വിശേഷ ഗീതങ്ങളിലെ തന്നെ അവസാനത്തെ സ്റ്റേജിൽ കാണുന്നതായ പ്രേമിന്റെ അപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനം ചേർന്ന് പാടാം. അന്യായത്തിൽ നിന്നെന്റെ കൈകൾ വിരമിച്ചിരട്ടെ എന്ന് തുടങ്ങുന്നതായ ചാൻസ മുതൽ നമുക്ക് ചേർന്ന ദിവസന്നതിയിൽ സമർപ്പിക്കാം. അന്യായത്തിൽ നിന്നെന്റെ കൈകൾ വിരമിച്ചിരട്ടെ, തൽക്കർമ്മങ്ങൾക്കായവകൾ നീട്ടപ്പെടുമാറട്ടെ, എന്നാലോകൾ ദുർമാർഗത്തിൽ നയിക്കുന്നതിനിടയാകരുതേ, ിൽ കൂടി ഞാനടിയും നടക്കണമേ, പറ്റി ഊണങ്ങിടുമാറേറ്റം നെടുമ്പിടും നർമ്മല ചിതണമേ, കർത്താവേ പാപം സത്യങ്ങൾ സത്വജനങ്ങൾ നന്മയോരോന്നും എപ്പോഴും ഉണ്ടായിടുന്ന നിർമ്മല ചേതം ദുർനീതികൾ ദുശ്ചിന്തകളും എല്ലാവരും മകളെയും എത്തയു മകളത്താക്കും ചേത്തം നൽകണമേ, അൻപുടയോലേ ഇതുപോലു ആപമകന്നും നിൻ ചേർച്ച
ായിട്ട് ആവശ്യപ്പെടുന്നു സാറാമ്മ തോമസ് പ്രത്യേകിച്ച് ഓപ്പറേഷന് വിധേയാകുവാനായിട്ട് ഇതൊന്നും പ്രത്യേകിച്ച് റസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗബാധിയായിരിക്കുന്ന കുഞ്ഞുമോൾ കുഞ്ഞമ്മ എന്നിവരെയും പ്രത്യേകമായിട്ട് ഓർക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടുണ്ട്.
അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂബർ ബാധിച്ച് ചികിത്സ കാണിക്കുന്ന രാജിയെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ ജെസി എന്ന് പറയുന്ന ക്രിസ്തുലേക്കും സുഖമില്ലാതിരിക്കുന്നു, അവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായക്കാർ എവിടെ നിന്നവരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിന്നുമാകുന്നു. അനുനിമിഷം ഞങ്ങളെ കരുതുന്ന സ്നേഹിക്കുന്ന കാരുണ്യവാനെ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായി ബുധനാഴ്ച ദിവസം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും അതിനനുസരിച്ച് ഞങ്ങളെ തന്നെ പരിവപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനമെടുക്കുവാനും അതോടൊപ്പം ദുഃഖത്തിലും വിലാപത്തിലും ഇരിക്കുന്ന ആളുകളെ ഒന്നോർക്കുവാനും അവരുടെ പ്രയാസങ്ങളെ പറ്റി ഒന്ന് ബോധമുള്ളവരാക്കി തീരുവാനും അവരുടെ സൗഖ്യത്തിനും ബലത്തിനുമായിട്ട് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് തന്ന അവസരത്തെ ഓർത്ത് അങ്ങനെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ആവശ്യങ്ങൾ അറിയിച്ച് കൃപകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം യോഗ്യതയുള്ള ആളുകളൊന്നുമല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന്റെ പരിമിതികളും ചിന്തകളുടെ ശൂന്യതയും ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനമില്ലായ്മയും ആത്മീയ ജീവിതത്തിന്റെ ശ്രദ്ധക്കുറവും ഒക്കെ ഓരോ നിമിഷവും അങ്ങയോട് ചേർന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഞങ്ങൾ പ്രസംഗത്തിൽ കേട്ടതുപോലെ ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനും ഞങ്ങളെ തന്നെ കഴുകി ഒരുക്കുവാനും സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും ഇറങ്ങി ഓരോ നിമിഷവും ഇറങ്ങി വരത്തക്കവണ്ണം ഞങ്ങളെ കഴുകി ഒഴിപ്പാക്കപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മുമ്പാകെ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും കുമ്പസാരങ്ങളും കുറ്റബോധ പ്രാർത്ഥനകളും ഒക്കെ സ്വീകരിക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ അവിടുന്ന് മനസ്സലിയണമേ. ഈ കൂട്ടായ്മയിൽ എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. ഈ കൂട്ടായ്മ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഇത് സംബന്ധിക്കുന്നവർക്കും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പേരോർത്ത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയും ദൈവിക കൃപയുടെ സൗജന്യമായ സൗകര്യത്തിൽ തക്കവണ്ണം നേടിക്കൊടുക്കുന്ന തക്കവണ്ണം ഉപയുക്തമാകുവാൻ ഈ പ്രാർത്ഥനയെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് അങ്ങയുടെ കരുണയുടെ മുമ്പാകെ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കഠിനമായ തീവ്രമായ രോഗ ഫലങ്ങളിൽ കൂടി യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും രൂപ സമർപ്പിക്കുന്നു. വേദനയുടെയും അസ്വസ്ഥന്റെയും അതിലപ്പുറം ഭീകരമായ രോഗത്തിന്റെ ദുരിതങ്ങളുടെ വഴിയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും അങ്ങയിൽ നിന്ന് ലഭിക്കുന്ന സ്പർശനവും അങ്ങയുടെ ശ്രദ്ധയും അതിനെപ്പറ്റിയുള്ള തിരിച്ചറിവ് അവർക്ക് സുഖകരമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും പറഞ്ഞതിനേക്കാൾ അപ്പുറം ഈ ദുരിത കാലഘട്ടങ്ങളിൽ അനുഭവിക്കുന്ന ദൈവിക സംരക്ഷണത്തിന്റെ സൗരഭ്യം അവർ ഹൃദയത്തിൽ രുചിച്ചറിയുവാനും അവരുടെ സൗന്ദര്യം മറ്റുള്ളവരെ വിളിച്ചറിയിക്കത്തക്കോണമുള്ള ആത്മീയ സ്ഥലങ്ങളിലേക്ക് പ്രവേശിപ്പാൻ രോഗികളായി പ്രയാസപ്പെടുന്ന എല്ലാവരെയും അവിടുന്ന് വെളിച്ചവും വെട്ടം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങേക്ക് അസാധ്യമായിട്ട് പ്രവചനത്തിലൊന്നുമില്ല. കണ്ണുനീരോടെ സമീപിക്കുന്നവർക്ക് അവിടുന്ന് ആശ്വാസമാകണമേ. രോഗത്തിൽ സമീപിക്കുന്നവർക്ക് അവിടുന്ന് സൗഖ്യമാകണമേ. അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. അസ്വസ്ഥതയുടെയും രോഗങ്ങൾ മാത്രമല്ല കുടുംബത്തിലുണ്ടാകുന്ന പല അലവസരങ്ങളിൽ കൂടിയും അസ്വസ്ഥതകളിൽ കൂടിയും യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും അവിടുന്ന് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സംഗതി വിശുദ്ധിയോടെ ജീവിച്ച് അങ്ങയിലേക്ക് പ്രവേശിച്ചു വന്ന ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ പരുവെളിത്തിരുമേലയുടെ മധ്യസ്ഥത എല്ലാവർക്കും എപ്പോഴും കാവലും കോട്ടയുമായിരിക്കണമെന്ന് കർണയുടെ മുമ്പാകെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കന്മാരെ അങ്ങയുടെ കർണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. വിവാഹപ്രായത്തിയിട്ടും പങ്കാളികളിൽ ഇപ്പാതെ പ്രയാസപ്പെടുന്ന മക്കളെ കർണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയും കർണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ജോലി ചെയ്യാൻ തക്കവണ്ണം നല്ല പാതകളെ പരിധി കിട്ടാത്തവരെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, ജോലിയിൽ ചെയ്യുന്നവർക്ക് ജോലിയിൽ ചെയ്യാനുള്ള ആരോഗ്യവും കഴിവും ബുദ്ധിയും നല്ല പ്രതിഫലവും സ്വസ്ഥതയോടെ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ആരോഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാതിരിമേനി, സഭയെ നയിക്കുന്ന എല്ലാ മെത്രാ പോലീസുമാര്, പ്രത്യേകിച്ച് ഭദ്രാസ നയിക്കുന്ന യോസിക തിരുമേനി, ഞങ്ങളുടെ അപേക്ഷ പ്രകാരം ഇന്ന് അനുഗ്രഹീതമായ തിരുവചനം പകർന്നു നിങ്ങളെ ധന്യമാക്കിയ തിരുഗോറിയ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, എല്ലാ വൈദികരെയും, എല്ലാ സഭയുടെ ആർത്തിക സംഘടനകളെയും, സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും കർണയുടെ വിഭാഗം സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സഭയെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ, അവിടുന്ന് ഈ സഭയിൽ വസിക്കണമേ. എല്ലാ ജനങ്ങളെയും എല്ലാ മക്കളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ വീണ്ടും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അതോടൊപ്പം എബോള ബാധിച്ച് വളരെ തീവ്രമായ അസ്വസ്ഥതയിലും ഭയത്തിലും കഴിയുന്ന സമൂഹത്തെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, പ്രപഞ്ചത്തിലുണ്ടാകുന്ന വിപത്തുകളൊക്കെയും അങ്ങേ കൂടുതൽ അറിയുവാനും അങ്ങയുടെ വഴിയിലേക്ക് വരുവത്തക്കോളം ഉള്ള ഒരു ഒരുക്ക നിമിഷങ്ങളായിട്ട് തിരിച്ചറിയുവാനും ലോകം മുഴുവനും അങ്ങയുടെ അധീനതയിൽ വരത്തക്കവണ്ണം എളിമപ്പെടുവാൻ തക്കവണ്ണമുള്ള നിമിഷങ്ങളായിട്ട് കരുതി അതിനനുസരിച്ച് വരവപ്പെടുവാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രപഞ്ചത്തെ ഭീകരതയിലാഴ്ത്തുന്ന ഈ വിപത്തിനെ അവിടുത്തെ വെടിവുള്ള കുഞ്ഞുങ്ങളിൽ അന്വേഷിച്ച് കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. മലക്കാനുതാവും പ്രാർത്ഥന അവർക്ക് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. വീണ്ടും രോഗികളായിട്ട് പേര് തന്ന എല്ലാ മക്കളെയും, പേര് പറയാതെ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന അനേകരുണ്ട്, അവരെയൊക്കെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഉറ്റവരുടെ വേർപാട് പോലും ദുഃഖത്തിൽ കഴിയുന്ന സഹോദരങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ഓരോ നിമിഷവും ഈ ബുധനാഴ്ച ദിവസം ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ അവരുടെ തിരിച്ചടി രക്തങ്ങളെ സ്വീകരിക്കത്തക്ക ഓണം ഞങ്ങളെ തന്നെ ഒരുക്കാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ സ്വർഗീയോത്സവത്തിൽ പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാലും സ്തുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ ആമേൻ. തിരുമേനി ആശീർവാദം പറയാം. പറച്ചുവർത്തിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം ആവാസവും നമ്മളെല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ അപേക്ഷകളുടെ മേലും, പ്രത്യേകിച്ച് രോഗികളായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, ഈ കൂട്ടായ്മയുടെ മേലും എന്നെപ്പോഴും ഞാൻ കൊണ്ടായിരിക്കുമാറാകണമേ. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മളെ ധന്യമാക്കിയ അഭിനന്ദ തിരുവേണി വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഉള്ള നന്ദി കൃത്യമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ നിരന്തരം ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശ്വാസത്തിൽ ദൈവമായി സമർപ്പിക്കുകയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി അല്പമായി അധികമായി സഹായിക്കുകയും ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് ഇത് ബൈബിള് വായിച്ച ജോളി, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്ന മനോജ്, എല്ലാവരെയും ദൈവസം ഓർക്കുകയും എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്പരെ നമ്മെ ഇവരെ വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ.